കോവിഡ് കാലത്തിനു ശേഷം ഓസ്ട്രേലിയയിൽ സ്റ്റേജ് ഷോകൾ വളരെ സജീവമാണ്. കെ എസ് ചിത്രയുടെ ഗാനമേള, സ്റ്റീഫൻ ദേവസിയുടെ മ്യൂസിക് ഷോ, രമേഷ് പിഷാരടിയുടെ സ്റ്റാൻഡപ്പ് കോമഡി, കുഞ്ചാക്കോ ബോബന്റെ ഓണപരിപാടി, അങ്ങനെ പ്രശസ്തരായ മലയാളികളുടെ ഓസ്ട്രേലിയൻ സന്ദർശനത്തിന്റെ വിവരങ്ങൾ പോസ്റ്ററുകളായും റീലുകളായും നമ്മുടെ എല്ലാം ഫീഡുകളിൽ നിറയുകയാണ്. സിഡ്നി, മെൽബൺ, ബ്രിസ്ബെയിൻ തുടങ്ങിയ നഗരങ്ങൾ വിട്ട് താരങ്ങൾ ഉൾനാടൻ പ്രദേശങ്ങളിലേക്കും സഞ്ചരിച്ചു തുടങ്ങി. സ്റ്റേജ് ഷോകൾ ഓസ്ട്രേലിയൻ മലയാളികളുടെ വിനോദ സംസ്കാരത്തെയും സാമൂഹ്യ ജീവിതത്തെയും എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട്? സ്റ്റേജ് ഷോകൾക്ക് പിന്നിലെ സാമ്പത്തിക വശം എന്താണ്? ഈ വിഷയമാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത്. പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ പോഡ്കാസ്റ്റുമായി ഞാൻ ജോജോ ജോസഫ്. സോഷ്യൽ മീഡിയ ഫീഡുകളിൽ പോസ്റ്ററുകളും റീലുകളും സജീവമായി കണ്ടതോടെയാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ചില മലയാളികളെ ഞാൻ ബന്ധപ്പെട്ടത്. താരങ്ങളെ നേരിട്ട് ബന്ധപ്പെട്ട് പരിപാടി ബുക്ക് ചെയ്യുന്നവരും ഇങ്ങനെ ബുക്ക് ചെയ്യുന്നവരുമായി ചേർന്ന് പ്രവർത്തിക്കുന്നവരും നമുക്കിടയിലുണ്ട്. മാത്രമല്ല, ബഹുഭാഷാ താരങ്ങളുടെ സാന്നിധ്യം ഉറപ്പാക്കുന്ന പരിപാടികളും ഓസ്ട്രേലിയൻ നഗരങ്ങളിൽ വർദ്ധിച്ചു വരികയാണ്. ഓസ്ട്രേലിയയിൽ വളർന്നുവരുന്ന മലയാളി സമൂഹം സ്റ്റേജ് ഷോകളെ സ്വാധീനിക്കുന്നുണ്ടെന്ന് കായൽ ഇവന്റ്സിന് നേതൃത്വം നൽകുന്ന അരുൺ ദാസ് പറയുന്നു.
സ്റ്റേജ് ഷോകളൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട്. അതിനകത്ത് ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും തയ്യാറാണ്. പക്ഷെ ഇപ്പൊ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ കൂടി നിൽക്കുന്നതുകൊണ്ട് ആൾക്കാർക്ക് ടിക്കറ്റ് എടുക്കാനൊരു കുറച്ച് മടിയുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഈ കൊറോണയ്ക്ക് ശേഷം എല്ലാവർക്കും ലൈഫ് സ്റ്റൈലിലുണ്ടായ ഒരു ചേഞ്ച്, കുറച്ചും കൂടെ പുറത്തു പോകണം, ഉള്ള കാലം സുഖമായിട്ട് ജീവിക്കണം, പിള്ളേരൊക്കെ വലുതായി, എല്ലാവരും സെറ്റിലായി എന്നുള്ള ഒരു കമ്മ്യൂണിറ്റി ഒത്തിരി ഉണ്ട് ഇവിടെ. പണ്ട് ആ പെർസെൻറ്റേജ് കുറവായിരുന്നു. വന്ന് ഒന്ന് സെറ്റിലാകാൻ, വീട് മേടിക്കണം, കാർ മേടിക്കണം, ഒന്ന് സെറ്റിലാകണം, അങ്ങനെയുള്ള ഒരു സ്ട്രഗ്ലിങ്ങിന് മാറി ഒത്തിരി ആൾക്കാർ സെറ്റിലായവേ ഉള്ളത് കൊണ്ട് അവർക്കൊക്കെ ഇപ്പം പിള്ളേർ വലുതായതുകൊണ്ട് ഒരു വീക്കെൻഡിലൊക്കെ ഒരു ഔട്ടിങ്ങിന് എന്നുള്ള രീതിയിൽ ഇഷ്ടംപോലെ എൻക്വയറീസ് അതിന് താല്പര്യമുള്ള ആൾക്കാരും ഇഷ്ടംപോലെ മുമ്പോട്ട് വരുന്നുണ്ട്. പുതിയതായിട്ട് വന്ന് സെറ്റിലാകാൻ ശ്രമിക്കുന്ന ആൾക്കാർക്കാണ്, പുതിയതായിട്ട് വീട് മേടിച്ചവർക്കൊക്കെയാണ് ഈ ഇൻട്രസ്റ്റ് റേറ്റിനെ അത് റിഫ്ലക്ട് ചെയ്യുന്നവരുള്ളത്. അതല്ലാതെ പണ്ട് അങ്ങനെ ഒരു 10-15 വർഷം മുമ്പ് അങ്ങനെ ഒരു മെജോറിറ്റി കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു. ഇപ്പം അത് ഒരു മെജോറിറ്റി കമ്മ്യൂണിറ്റി ആണെങ്കിലും ഈ സെറ്റിലായ ഒരു മെജോറിറ്റി കമ്മ്യൂണിറ്റി മറ്റൊരു ഭാഗത്തുള്ളതുകൊണ്ട് ഒരു മിനിമം ഗ്യാരണ്ടി എല്ലാ സമയത്തും എപ്പോഴും ഉണ്ടാകാറുണ്ട്. കാരണം എന്തെങ്കിലും ഒരു ഈവനിങ് വീക്കെൻഡ് ആക്ടിവിറ്റീസ് നോക്കുന്ന ആളുകൾ ഒത്തിരി പേരുണ്ട് വെറുതെ ഇരുന്ന് മടുത്തിട്ടുള്ളത്. അപ്പൊ ആ രണ്ട് കാറ്റഗറി പണ്ടത്തെ മെയിൻ ആയിട്ട് ഇത്രേ ഉള്ളൂ. പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ച്, നമ്മുടെ കമ്മ്യൂണിറ്റി വലുതാകുന്നതിനനുസരിച്ച് ഒത്തിരി കാര്യങ്ങളിലുള്ള പുതുമ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് കുറവായി വരുന്നുണ്ട്.
ഉൾനാടൻ പ്രദേശങ്ങളിലേക്കും സ്റ്റേജ് ഷോകൾ ഇപ്പോൾ ധാരാളമായി കടന്നു ചെല്ലുന്നുണ്ടെന്ന് അരുൺ ചൂണ്ടിക്കാട്ടി.
അത് നമ്മുടെ സിഡ്നിയിൽ ഇപ്പം എല്ലാ ആഴ്ചയും, അല്ലെ മെൽബണിലൊക്കെ എല്ലാ ആഴ്ചയും പ്രോഗ്രാം കൊണ്ടുവച്ചാലും അതിനൊരു മിനിമം 200-300 ആൾക്കാരൊക്കെ എല്ലാ ഏത് ഷോയ്ക്കും തന്നെ കാണും. പക്ഷേ ഈ റൂറൽ ഏരിയകൾ, നമ്മുടെ ആൾക്കാർ പോയി അതിനോടൊരു ശീലമാണ്, വീക്കെൻഡിൽ എന്തെങ്കിലും പുറത്ത് പോകണം, പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കണം എന്നുള്ളത്. പക്ഷേ റൂറൽ ഏരിയകളിൽ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, അവിടെ വന്നാൽ 2 വർഷമോ 1 വർഷമോ കൂടുമ്പോൾ നാട്ടിൽ പോകുന്നത് മാത്രമാണ് അവർക്കൊരു ഇതുള്ളത്. അവർക്ക് നമ്മളുടെ ഒരു ഇങ്ങനൊരു ഷോകൾ അവിടെ ചെല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ പോകുക, ഒടുത്തിരിങ്ങി പോവുക, ഒരു നേരം ഭക്ഷണം പുറത്തു നിന്ന് കഴിക്കുക, അങ്ങനെ ഒരു ആക്ടിവിറ്റീസ് പോവുക എന്നൊക്കെ ഉള്ളൊരു ഓണം ക്രിസ്മസ് ഒക്കെ അസോസിയേഷൻ്റെ പരിപാടികളിൽ മാത്രം ഒതുങ്ങി പോകുന്നുണ്ട്. അപ്പോൾ ഇതൊരു 3-4 പ്രാവശ്യം ശീലമായാൽ അവർക്കും ഇതൊരു രസമായി തുടങ്ങും. കാരണം ആർക്കും ഓസ്ട്രേലിയയിലെ ഒരു മിനിമം വേജസ് ഉള്ളിടത്തോളം കാലം ഒരു $30, $40, $50 എന്നൊരു ടിക്കറ്റിന് അത്ര പ്രാധാന്യം കൊടുക്കുന്നില്ലല്ലോ ആൾക്കാർ. എല്ലാവരും ഹോളിഡേ ഒക്കെ പോകുന്നതാണ്. അപ്പം എന്റർടൈൻമെന്റ് എല്ലാ സ്ഥലത്തോട്ടും വ്യാപിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് ചെയ്യുന്നത്. വളരെ നല്ല റെസ്പോൺസാണ് അതിന് കിട്ടുകയും ചെയ്യുന്നത്.
കേവലം ഒരു സ്റ്റേജ് പ്രോഗ്രാം എന്നതിലുപരി ഓരോ പരിപാടിയും മലയാളികളുടെ സാമൂഹ്യ ബന്ധങ്ങളെ സ്വാധീനിക്കുന്നുണ്ടെന്നും അരുൺ ദാസ് വിശദീകരിച്ചു.
സോഷ്യൽ ഹാർമണിക്ക് മാത്രമല്ല, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ ബെല്ലാരത്ത് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഷോ നടന്നത്, ഇപ്പം അതിനും അഡിലേഡിനും ഇടയ്ക്ക് ഒരു 250 കിലോമീറ്റർ ഉള്ളിൽ നിന്ന് പോലും ആൾക്കാർ വരുന്നുണ്ട്. അവർക്ക് ഒന്ന് നമ്മൾ നാട്ടിൽ നിന്ന് വന്നിട്ട് നമ്മുടെ ഒരു സാരിയോ അല്ലെങ്കിൽ മുണ്ടോ ഷർട്ടോ ഒക്കെ ഇട്ട് ഒരു പ്രോഗ്രാമിൽ വരാനും, 10 പേരെ അവിടെ വന്നപ്പോഴാണ് അവർ പരിചയപ്പെടുന്നത്, അതുപോലെ തന്നെ 2-3 കമ്മ്യൂണിറ്റി അല്ല ഫാമിലികൾ വേറെ അതുപോലെ ഉള്ള സ്ഥലത്ത് താമസിക്കുന്നുണ്ടെന്നുള്ളത്, ഈ പരിചയപ്പെടാനും ആൾക്കാർക്ക് ബന്ധം പുതുക്കാനും ഒക്കെ ഉള്ള ഒരു അവസരവും കൂടിയാണത്. കാരണം ഇവിടെ വന്നു കഴിയുമ്പം ഈ പറയുന്ന ഒരാൾക്കും നാട്ടിലെ അച്ഛനോ അമ്മയോ സഹോദരനോ സഹോദരിയോ അയലോക്കംകാരോ ബന്ധുക്കാരോ ഒന്നും ഇവിടെയില്ല. ഇവിടുന്ന് കണ്ട് പരിചയപ്പെടുന്ന 100 പേരിൽ അല്ല 200 പേരിൽ നിന്ന് വേണം നമ്മളെ മൂത്ത ആൾക്കാർ അച്ഛന്റെ സ്ഥാനത്തോ ജ്യേഷ്ഠന്റെ സ്ഥാനത്തോ കാണാനും അല്ലെങ്കിൽ സഹോദരങ്ങളുടെ സ്ഥാനത്ത് കാണാനും. നമുക്കൊരു ബർത്ത്ഡേ വന്നാലോ ഹോളി കമ്മ്യൂണിയൻ വന്നാലോ വീട് കയറിത്താമസം വന്നാലോ മരണോ കല്യാണോ എന്ത് വന്നാലും വിളിക്കാനും കൂടാനും ഇനി ഈ കമ്മ്യൂണിറ്റി പെട്ട് വളരെ ചുരുക്കം നമ്മൾ സെലക്ട് ചെയ്യുന്ന ഫ്രണ്ട്സേ ഉണ്ടാവുള്ളൂ. അപ്പം ഇങ്ങനെ ഒരു അവസരം ഉണ്ടെങ്കിലേ ഉള്ളൂ അങ്ങനെ പരിചയപ്പെടാനും അതിൽ നിന്ന് നമുക്ക് ചേരുന്ന 10 പേരെ സെലക്ട് ചെയ്യാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഇങ്ങനെ പോകുന്നതിനോട് വളരെയധികം താല്പര്യമാണ്.
കഴിഞ്ഞ 10 വർഷത്തിലേറെയായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ബ്രിസ്ബെയിനിലുള്ള സുജീസ് കറിയ. സ്റ്റേജ് ഷോകൾ സജീവമാണെങ്കിലും വിജയം നിർണയിക്കുന്നതിനു പിന്നിൽ ഒട്ടേറെ ഘടകങ്ങളുണ്ടെന്ന് സുജീസ് കറിയ പറയുന്നു.
ആൾക്കാരുടെ സഹകരണം എന്ന് പറയുന്നത് ഡിപെൻഡ്സ് ഓൺ ദ ഷോ ആണ്. ആ ഷോയിൽ ഒരു ഫോക്കസ്ഡ് ആയിട്ട് ഒരാൾ വേണം, പിന്നെ നല്ല ടീം ആയിരിക്കണം, പിന്നെ ആൾക്കാരെ എന്റർടൈൻ ചെയ്യുന്ന ഷോ ആയിരിക്കണം. ഇതെല്ലാം കൂടെ കൂടുമ്പോഴാണ് ഒരു എന്താ പറയുക, ആൾക്കാർക്ക് അത് ഷോ കാണണം അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രചോദനം ഉണ്ടാകുന്നത്. പിന്നെ ഒരുപാട് ഷോസ് വരുമ്പോൾ ഉള്ള ഒരു ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ആൾക്കാർ അത് കമ്പയർ ചെയ്യും, ഏത് ഷോയ്ക്ക് പോകണം അല്ലെ, ഏത് ഷോയ്ക്ക് പോയാലായിരിക്കും നമ്മൾ എൻജോയ് ചെയ്യുക. അതുകൊണ്ട് ഒരുപാട് ഷോസ് വരുന്നതും ഇതിനകത്ത് നഷ്ടങ്ങൾ ഇതിനകത്ത് തീർച്ചയായിട്ടും ഇതിനകത്ത് ഇപ്പം ഞങ്ങൾക്ക് വേണമെങ്കിൽ നഷ്ടങ്ങൾ ഉണ്ടാകാം. ഒരുപാട് ഷോസ് വരുമ്പോൾ ആൾക്കാർ ഇപ്പൊ ലോക്കൽ പ്രൊമോട്ടേഴ്സിന് നമ്മൾ ഔട്ട് റേറ്റ് ആയിട്ട് കൊടുക്കുവാണ് സാധാരണ നമ്മൾ ചെയ്യാറുള്ളത്. അപ്പം അവരൊക്കെ നമ്മളോട് പറയും ഇന്ന ഷോസ് വരുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് ബഡ്ജറ്റിങ് ഇത് പറ്റത്തില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ബഡ്ജറ്റ് നാം ചിലപ്പോൾ അത് താഴെ കൊടുക്കേണ്ട അവസ്ഥകളൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് നഷ്ടങ്ങൾ ഉണ്ടാകുന്നത്. പിന്നെ ലോക്കൽ പ്രൊമോട്ടേഴ്സിനാണെന്നുണ്ടെങ്കിൽ അടുപ്പിച്ചടുപ്പിച്ച് ഷോസ് വരുമ്പോഴത്തേക്കും ആൾക്കാർ ചൂസ് ചെയ്ത് ഷോയ്ക്ക് പോകുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് നഷ്ടങ്ങൾ സംഭവിക്കുന്നത്.
മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പുകൾ ഓരോ പരിപാടിക്കും പിന്നിലുണ്ടെന്നും സുജീസ് കറിയ കൂട്ടിച്ചേർത്തു.
മിനിമം നമുക്ക് ഒരു 6 മന്ത്സ് മുന്നേ നമ്മൾ ഇത് പ്ലാൻ ചെയ്യും. 6 മന്ത്സ് മുന്നേ മസ്റ്റ് ആയിട്ട് ഇത് പ്ലാൻ ചെയ്താൽ ഇത് കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ അതിനുശേഷം നമ്മൾ വിസ പ്രോസസ്സിംഗിനുള്ള പേപ്പർ വർക്കുകൾ നമ്മൾ കൊടുക്കും. ഞങ്ങളുടെ കമ്പനിയുടെ പേര് ഹാർട്ട് ബീറ്റ്സ് ആൻഡ് ടോക്കു ഡിവൻസ് എന്നാണ്. അപ്പോൾ ഞങ്ങളുടെ കമ്പനിയുടെ പേരിലാണ് ഈ ഷോ ഓൾ ഓവർ ഓസ്ട്രേലിയയിൽ ഞങ്ങൾ കൊണ്ടുവരുന്നത്. എന്നിട്ട് ഞങ്ങളിത് അനൗൺസ് ചെയ്ത് ഓരോ സിഡ്നി അല്ലെങ്കിൽ ബ്രിസ്ബെയിൻ മെൽബൺ ആണ് മെയിൻ സെന്റേഴ്സ് എന്ത് വന്നാലും. അപ്പം അവിടെയൊക്കെ ലോക്കലി ഷോ ചെയ്യുന്ന ലോക്കൽ പ്രൊമോട്ടേഴ്സ് ഉണ്ട്. അവർ ഞങ്ങളെ വിളിക്കും, ഞങ്ങളോട് സംസാരിക്കും, റേറ്റ് ചോദിക്കും, അങ്ങനെ ഞങ്ങളത് ഫിക്സ് ചെയ്യും.
സ്റ്റേജ് ഷോകൾക്ക് പിന്നിലെ സാമ്പത്തിക വശവും സുജീസ് കറിയ വിശദീകരിച്ചു.
സാമ്പത്തികമായിട്ടുള്ള വശം എന്ന് പറയുമ്പോഴത്തേക്കും അത് ഇപ്പോൾ മലയാളത്തിലൊരു പ്രമുഖ നടനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നു. അപ്രോച്ച് ചെയ്തിട്ട് നമ്മൾ ആദ്യം ചോദിക്കുന്നത് നമ്മളിപ്പം ഒരു ജൂൺ മാസത്തിൽ ഒരു ഷോ നമ്മൾ നടത്താൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു, അപ്പോൾ ആ താരം അവൈലബിൾ ആണോ എന്ന് ചോദിക്കുന്നു. താരം അവൈലബിൾ ആണെങ്കിൽ നമ്മൾ ഒരു 2 വീക്സ് നമ്മൾ ആ ഡേറ്റ് നമ്മൾ ബ്ലോക്ക് ചെയ്യും. എന്നിട്ട് താരത്തിനോട് ചോദിക്കുക എന്താണ് എക്സ്പെക്ടേഷൻ. നമുക്കൊരു ഇപ്പോൾ ഒരു 3 പ്രോഗ്രാമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് താരത്തിന്റെ എക്സ്പെക്ടേഷൻ എന്നാണെന്ന്. അപ്പോൾ താരം നമ്മോട് പറയും എനിക്ക് ഫസ്റ്റ് സ്റ്റേജ് 3 രൂപ എനിക്ക് വേണമെന്ന് താരം തന്നെ പറയും. പിന്നെ ആ താരം മാത്രമല്ല അതിനെ സപ്പോർട്ടീവായിട്ട് ഉള്ള ആർട്ടിസ്റ്റുകളെ നമ്മളത് സെലക്ട് ചെയ്ത് നമ്മളത് ഒരു 10-12 പേരടങ്ങുന്ന ഒരു ക്രൂ ആക്കി നമ്മളെടുക്കും. എന്നിട്ട് അവരുടെ റെമ്യൂണറേഷനും നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യും. ആഡ് ചെയ്തിട്ട് പിന്നെ വരുന്നത് ഇതിൻ്റെ എക്സ്പെൻസ് എന്നുള്ള നമുക്ക് വിസ ഫീസ്, ഇവരുടെ ഇൻഷുറൻസ്, അതുപോലെ നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ്, പിന്നെ ഇവിടെ വരുമ്പോഴുള്ള എക്സ്പെൻസുകൾ. അത് നമ്മൾ ഇപ്പൊ 3 ഷോ ആണെങ്കിൽ അത് എക്സ്പെൻസ് ടോട്ടൽ എക്സ്പെൻസ് ഡിവൈഡ് ബൈ ഇപ്പൊ 3 ഷോ ആണെങ്കിൽ 3 ഷോ പ്ലസ് അവളുടെ റെമ്യൂണറേഷൻ, ഇതാണ് അതിന്റെ കോസ്റ്റ് വരുന്നത്.
പ്രിയ ശ്രോതാക്കളെ, സ്റ്റേജ് ഷോകൾക്ക് പിന്നിലുള്ള സാമൂഹ്യവും സാംസ്കാരികവും സാമ്പത്തികവുമായ കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ഈ വിഷയത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഞങ്ങളെ അറിയിക്കുക. ഫേസ്ബുക്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ ഈ പോഡ്കാസ്റ്റ് അവതരിപ്പിച്ചത് ജോജോ ജോസഫ്.